بسم الله الرحمن الرحيم. الحمد لله رب العالمين، والعاقبة للمتقين، والصلاة والسلام على سيد الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാതാപിതാക്കളോടുള്ള ബാധ്യത എന്ന വിഷയത്തെക്കുറിച്ചാണ് ഏതാനും മിനിറ്റ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറയുന്ന വാക്കുകളും കേൾക്കുന്ന സംസാരങ്ങളുമൊക്കെ നമുക്ക് അനുകൂലമായി ഉള്ള തെളിവുകളാക്കി മാറ്റുമാറാകട്ടെ. പരലോകത്ത് നമുക്കെതിരെ നമ്മുടെ സംസാരം, നമ്മുടെ കേൾവി സാക്ഷി പറയുന്ന അവസ്ഥയിൽ നിന്ന് അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. സഹോദരങ്ങളെ, മാതാപിതാക്കളോടുള്ള ബിർറ്, അവരോടുള്ള നല്ല പെരുമാറ്റം, അവരോടുള്ള അനുസരണ, അവരെ തൃപ്തിപ്പെടുത്തൽ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ആവർത്തിച്ചു കൽപ്പിച്ചിട്ടുള്ള ഒരു പുണ്യകർമ്മമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഖദാ റബ്ബുക, നിന്റെ റബ്ബ് പ്രഖ്യാപിച്ചിരിക്കുന്നു, കൽപ്പിച്ചിരിക്കുന്നു, അല്ലാ തഅബുദു ഇല്ലാ ഇയാ, അവനല്ലാതെ നിങ്ങൾ ആരാധിക്കരുതെന്ന്, ശിർക്ക് ചെയ്യരുതെന്ന്. വബിൽ വാലിദൈനി ഇഹ്സാന, തന്റെ ഹക്ക്, തന്റെ അവകാശം എന്താണ് എന്ന് വിശദീകരിച്ചതിന് ശേഷം രണ്ടാമതായി അല്ലാഹു തആല നമുക്കുമേലുള്ള ബാധ്യതയായി പഠിപ്പിക്കുന്നത് മാതാപിതാക്കളോടുള്ള ബാധ്യതയാണ്. രണ്ടാമതായി മാതാപിതാക്കളുടെ അവകാശത്തെക്കുറിച്ചാണ് പറയുന്നത്. അവരോടുള്ള അവരുടെ അവകാശം, അവരോടുള്ള നമ്മുടെ ബാധ്യത എന്താണ്? ഇഹ്സാൻ, നല്ല രൂപത്തിലുള്ള പെരുമാറ്റം. എന്തൊക്കെ വാക്കുകൾ, പ്രവൃത്തികൾ, പെരുമാറ്റം നന്മയായി പരിഗണിക്കപ്പെടുമോ അതെല്ലാം അവരോട് ചെയ്യുക എന്നതാണ് അവർക്കുള്ള അവകാശം. ഈ കൽപ്പന വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് ആവർത്തിച്ച് അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, പരിശുദ്ധ ഇസ്ലാമിൻ്റെ, നമ്മുടെ ഈ പുണ്യ ദീനിൻ്റെ ഏറ്റവും വലിയ ഒരു ശിആറാണ് മാതാപിതാക്കളോടുള്ള ബാധ്യതയും കടപ്പാടും എന്ന കാര്യം. ഇസ്ലാമിക രാജ്യങ്ങളിൽ, ഇസ്ലാമിൻ്റെ അടിസ്ഥാനങ്ങൾ മുറുകെ പിടിക്കുന്ന സമൂഹങ്ങളിൽ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹങ്ങളും മറ്റാരാധ്യ വസ്തുക്കളും തലയുയർത്തി നിൽക്കുകയില്ല എന്നതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ്, ചരിത്രത്തിലായാലും ഇക്കാലത്തായാലും നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ് മാതാപിതാക്കളോടുള്ള ബാധ്യത ആ സമൂഹങ്ങളിലെ വ്യക്തികൾ നിറവേറ്റുമെന്ന കാര്യം. ഇസ്ലാമിക സമൂഹങ്ങളിൽ ഇസ്ലാമിൻ്റെ മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്നതിൻ്റെ തോതനുസരിച്ച് മാതാപിതാക്കളോടുള്ള പുണ്യത്തിലും സേവനത്തിലും മക്കൾ മത്സരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. മുസ്ലിമീങ്ങളുടെ അഭിമാനമാണ് അവർ തങ്ങളുടെ മാതാപിതാക്കളെ വഴിയാധാരമാക്കുകയില്ല, വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോയി തള്ളുകയില്ല എന്ന കാര്യം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഷിആർ, ഇസ്ലാമിൻ്റെ ഈ ഷഈറത്ത്, ഈ ബാഹ്യമായ ചിഹ്നം, ഈ അടയാളം, അത് ഉയർത്തിപ്പിടിക്കുന്ന കാര്യത്തിൽ ഒരു മടിയും അലസതയും നമുക്കുണ്ടായിക്കൂടാ. നമ്മൾ ലാഹിറായ മറ്റ് പല ഷിആറുകളും ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളും വെക്കുന്ന കാര്യത്തിൽ മത്സരിക്കുന്നവരാണ്. താടി വെട്ടുന്നതിൽ നമുക്ക് പേടിയുണ്ട്. നമ്മുടെ വസ്ത്രധാരണം ഇസ്ലാമികമായിരിക്കണമെന്ന് നമുക്ക് നിഷ്കർഷയുണ്ട്. അതിനേക്കാൾ വലിയ ഇസ്ലാമിൻ്റെ ചിഹ്നമാണ് മാതാപിതാക്കളോടുള്ള അനുസരണയും ബാധ്യതയും അവരോട് കാണിക്കുന്ന സൽസ്വഭാവവും എന്ന കാര്യം നമ്മൾ മറന്നുകൂടാ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവൃത്തികൾ എണ്ണിപ്പഠിപ്പിച്ച ഒരു ഹദീസുണ്ട്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചോദ്യത്തിന് മറുപടിയായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തതാണ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള, അഹബ്ബുൽ അമാൽ ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമലേതാണ് എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലാത്തു അലാ വഖ്തിഹ, അള്ളാഹുവിൻ്റെ ഹക്കായ നമസ്കാരം. ഒരടിമ അള്ളാഹുവിന് നിറവേറ്റാനുള്ള, അള്ളാഹുവിനോട് നിറവേറ്റാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അമലിയായിട്ടുള്ള ബാധ്യത, വിശ്വാസം കഴിഞ്ഞാൽ പിന്നെയുള്ള ബാധ്യത, അത് നമസ്കാരമാണ് എന്ന് നമുക്കറിയാവുന്നതാണ്. അതതിൻ്റെ ഒന്നാമത്തെ വക്തിൽ തന്നെ, ഏറ്റവും ശ്രേഷ്ഠമായ സമയത്ത് തന്നെ, ബാങ്ക് കൊടുത്ത ഉടനെ തന്നെ നിർവഹിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഏതാണ് അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവൃത്തി എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കളോടുള്ള ബിർറ്, അവരോട് കാണിക്കുന്ന നല്ല പെരുമാറ്റം എന്നാണ്. മൂന്നാമതായിട്ടാണ് ജിഹാദിനെ കുറിച്ച് പറഞ്ഞത്. ഉലമാക്കൾ പറയുന്നത് ഇസ്ലാമിൽ അംഗീകരിക്കപ്പെട്ട വിധിയാണ് ജിഹാദിൻ്റെ സ്ഥാനം മാതാപിതാക്കളോടുള്ള ബിർറിൻ്റെ ശേഷമാണ് വരുന്നത്. അഥവാ ഇസ്ലാമിലെ ജിഹാദ് നമുക്കറിയാവുന്നതുപോലെ തന്നെ നിർബന്ധമായ ജിഹാദുണ്ട്, ഐച്ഛികമായ ജിഹാദുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. നിർബന്ധമായ ജിഹാദ് പ്രതിരോധമാണ്, എങ്ങോട്ടക്രമിക്കാൻ വരുന്ന ശത്രുക്കളിൽ നിന്ന് ഇസ്ലാമിക സമൂഹത്തെ, രാജ്യത്തെ സംരക്ഷിക്കുക എന്ന ജിഹാദ് ദിഫാ, അതോരോ മുസ്ലിമിനും നിർബന്ധമാണ്. ആ സാഹചര്യത്തെക്കുറിച്ചല്ല പറയുന്നത്. നേരെ മറിച്ച് ഇസ്ലാമിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളുടെ ഭാഗമായി, ദീൻ പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ഏറ്റുമുട്ടൽ, അങ്ങനെയുള്ള ജിഹാദിന് പുറപ്പെടുന്നതിനേക്കാൾ പ്രാധാന്യമുണ്ട് മാതാപിതാക്കൾക്ക് വേണ്ട പരിപാലനവും ശുശ്രൂഷയും നൽകാൻ വേണ്ടി അവരുടെ കൂടെ താമസിക്കുക എന്നതിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ജിഹാദിന് ഒരുങ്ങിക്കൊണ്ട് പുറപ്പെട്ട ഒരു സഹാബി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവത്യാഗം ചെയ്യാൻ സന്നദ്ധനായിക്കൊണ്ട് കടന്നു വന്ന ഒരു വ്യക്തി, അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അഹയ്യുൻ വാലിദാക്ക്, നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ? ഖാല നഅം, അദ്ദേഹം പറഞ്ഞു അതെ. ഖാല ഫഫീഹിമ ഫജാഹിദ്, എങ്കിൽ അവരുടെ കാര്യത്തിൽ നീ ജിഹാദ് ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, ജിഇതു ഉബായിഉക അലൽ ഹിജ്റ, ഞാൻ ഹിജ്റയുടെ കാര്യത്തിൽ താങ്കൾക്ക് ബൈഅത്ത് ചെയ്യാൻ വന്നതാണ്, അഥവാ ഇനിയുള്ള കാലം താങ്കളുടെ കൂടെ മദീനയിൽ കഴിഞ്ഞുകൊള്ളാം, ഇവിടെ ഉണ്ടാകുന്ന ജിഹാദിൽ, ഇവിടെ ഉണ്ടാകുന്ന സംഘർഷങ്ങളിൽ ഇസ്ലാമിന് പ്രതിരോധിക്കാൻ വേണ്ടി താങ്കളുടെ കൂടെ നിൽക്കാം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, വതറത്തു അബവയ്യ യബ്കിയാൻ, എൻ്റെ മാതാപിതാക്കൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവരെ കരയുന്ന അവസ്ഥയിൽ വിട്ടിട്ടാണ് ഈ മഹത്തായ ദൗത്യത്തിന് വേണ്ടി ഞാൻ പുറപ്പെട്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇർജ ഇലൈഹിമ, നീ അവരുടെ അടുക്കിലേക്ക് മടങ്ങിപ്പോവുക. അവർ മുസ്ലിമാണോ എന്ന് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ചോദിക്കുന്നില്ല. അവരുടെ അടുക്കിലേക്ക് മടങ്ങുക. ഫഅൽഹിഖുമ കമ അബ്കൈതഹുമ, അവരെ നീ കരയിപ്പിച്ചല്ലോ, അതിന് പകരം അവരെ നീ ചിരിപ്പിക്കുക. നീ ഉണ്ടാക്കിയ ഈ മാനസിക വിഷമം നീക്കം ചെയ്ത് അത് പരിഹരിച്ച് നീ തിരിച്ചു വരിക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. സഹോദരന്മാരെ, മാതാപിതാക്കളെ നേരിട്ട് മുഖത്ത് നോക്കി അവരോട് തർക്കിക്കുകയും അവരോട് തർക്കുത്തരം പറയുകയും അവരോട് തെറി പറയുകയും അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുകയും മാത്രമല്ല ഇസ്ലാം വിലക്കിയിട്ടുള്ളത്. നേരെ മറിച്ച് ഒരാൾ അവരെ ഉപേക്ഷിച്ച് അങ്ങോട്ട് പോയി, നാടുവിട്ടുപോയി, അവരോടൊന്നും ചെയ്തിട്ടില്ല, അവരെ കൈകൊണ്ട് ഉപദ്രവിച്ചിട്ടില്ല, അവരുടെ മുഖത്ത് നോക്കി ഒരു വാക്ക് പറഞ്ഞ് വിഷമിപ്പിച്ചിട്ടില്ല, നേരെ മറിച്ച് അവർക്ക് കൊടുക്കേണ്ട ബിർറും എഹ്സാനും നൽകാതെ ഒഴിഞ്ഞുമാറിപ്പോയാൽ പോലും അത് ഒരു വൻഭാവമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇതാണ് മാതാപിതാക്കളുടെ സ്ഥാനം. മറ്റൊരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് ഹിജ്റ വന്നു, യമനിൽ നിന്നാണ് വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, ഹല്ലക അഹദുൻ ബിൽ യമൻ, യമനിൽ നിനക്ക് ആരൊക്കെയാണുള്ളത് കുടുംബക്കാരായി ബന്ധുക്കളായി? അദ്ദേഹം പറഞ്ഞു, അബവായി, എൻ്റെ മാതാപിതാക്കളുണ്ട്, ഉമ്മയും ഉപ്പയുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അദിനാലക, അവർ നിനക്ക് സമ്മതം തന്നിട്ടുണ്ടോ മദീനയിലേക്ക് ഹിജ്റ വരാൻ? ഖാല ലാ, അദ്ദേഹം പറഞ്ഞു, ഇല്ല. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇർജ ഇലൈഹിമ ഫസ്തഅദിൻഹുമ, നീ അവരുടെ അടുക്കിലേക്ക് മടങ്ങിപ്പോയി അവരോട് സമ്മതം ചോദിക്കുക എന്ന് പറയുകയുണ്ടായി. സഹോദരങ്ങളെ, മാതാപിതാക്കളെ അനുസരിക്കണം, തൃപ്തിപ്പെടുത്തണം എന്ന് പറയുമ്പോൾ അതിനർത്ഥം അവർ ഹറാമുകൾ ചെയ്യാൻ കൽപ്പിച്ചാൽ അതും അനുസരിക്കണം എന്നല്ല. ചില ആളുകളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. മാതാപിതാക്കൾ നന്മ എന്തെങ്കിലും കൽപ്പിച്ചാൽ അവർ അനുസരിക്കുകയുമില്ല, തിന്മ ചെയ്യാൻ പറഞ്ഞാൽ വളരെ മത്സരബുദ്ധിയോടുകൂടി അനുസരിക്കുന്നതും കാണാൻ സാധിക്കും. ഇത് വലിയ വിഡ്ഢിത്തമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ മാതാപിതാക്കളെ അനുസരിക്കാൻ കൽപ്പിച്ച ഉടനെ തന്നെ പറയുന്നു, വഇൻ ജാഹദാക അല അൻ തുശ്രിക ബിമാ ലൈസ ലക ബിഹി ഇൽം, എനിക്ക് പുറമെ മറ്റു വല്ലതിനെയും ആരാധിക്കാൻ അവർ നിന്നോട് കൽപ്പിക്കുകയാണെങ്കിൽ, ഫലാ തുതിഉഹുമ, അക്കാര്യത്തിൽ അവരെ നീ അനുസരിക്കരുത്, അനുസരിച്ചു പോകരുത്. ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ലാ ത്വാഅത ലി മഖ്ലൂഖിൻ ഫീ മാസിയത്തിൽ ഖാലിഖ്, സൃഷ്ടിച്ചവനായ റബ്ബിനെ ധിക്കരിച്ചുകൊണ്ട് ഒരു മഖ്ലൂഖിനെയും അനുസരിക്കേണ്ടതില്ല. അതിൽ മാതാപിതാക്കളും പെട്ടു, മറ്റെല്ലാവരും പെട്ടു. അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ഒരാളെയും അനുസരിക്കേണ്ടതില്ല. സഹോദരങ്ങളെ, ഇനി ദിറുൽ വാലിദൈനിൻ്റെ, മാതാപിതാക്കളോട് നന്മ ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്തതായി നമ്മൾ അറിയേണ്ടത് എന്താണ് ബിറുൽ വാലിദൈൻ എന്നുള്ളത്, എന്തൊക്കെയാണ് മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ടത്. ഇത് വിശുദ്ധ ഖുർആനും ഹദീസും പരിശോധിച്ചാൽ, ഹദീസുകളും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. മാതാപിതാക്കൾക്ക് ഇഹ്സാനാണ് ചെയ്യേണ്ടത്. നന്മയായി എന്തൊക്കെ വാക്കുകളുണ്ടോ പ്രവൃത്തികളുണ്ടോ അതെല്ലാം അവർക്ക് ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. അവരോട് നല്ല വാക്കുകൾ പറയുക, അതുപോലെ തന്നെ അവരുടെ മുമ്പിൽ ശബ്ദമുയർത്താതിരിക്കുക, അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള പേര് അവരെ വിളിക്കുക, എൻ്റെ ഉമ്മ ഉപ്പ എന്ന് വിളിക്കുക, അതുപോലെ അവർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. ഇതെല്ലാം ബിറുൽ വാലിദൈനിൽപ്പെടും. കേവലം അവർക്ക് വേണ്ട ഭക്ഷണവും മറ്റു ഭൗതിക സൗകര്യങ്ങളും ഒരുക്കിക്കൊടുക്കുക എന്നത് മാത്രമല്ല ബിറുൽ വാലിദൈൻ എന്ന് പറയുന്നത്. അതിനേക്കാൾ പ്രധാനമാണ് ദീനീയായ കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുക എന്നുള്ളത്. നമസ്കാരമില്ലാത്ത മാതാപിതാക്കളുണ്ടാകും, അതുപോലെ മറ്റ് ഹറാമുകൾ ചെയ്യുന്ന മാതാപിതാക്കളുണ്ടാകും, ഷിർക്കിലും കുഫറിലും പെട്ടുപോയ മാതാപിതാക്കളുണ്ടാകും. അവരെ അവർ പെട്ടിരിക്കുന്ന ഈ അപകടങ്ങളിൽ നിന്ന്, ദീനീയായ അപകടങ്ങളിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ളതാണ് ബിറുൽ വാലിദൈൻ്റെ ഒന്നാമത്തെ ഭാഗം. അത് കഴിഞ്ഞിട്ടാണ് അവർക്ക് വേണ്ട മറ്റ് ഭൗതികമായ സേവനങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ അവരോട് അങ്ങേയറ്റത്തെ അദബ് കാണിക്കുക. എത്രത്തോളം എന്ന് വെച്ചാൽ ഉലമാക്കൾ അദബുകളുടെ കിതാബുകളിൽ പറയുന്നതായി കാണാം. മാതാപിതാക്കളുടെ കൂടെ നടക്കുകയാണെങ്കിൽ അവരുടെ മുന്നിൽ നടക്കാതിരിക്കുക, അവരുടെ പിറകിൽ നടക്കുക. അതുപോലെ തന്നെ അവരോട് സംസാരിക്കുമ്പോൾ അവരുടെ ശബ്ദത്തെക്കാൾ താഴ്ന്ന ശബ്ദത്തിൽ സംസാരിക്കുക എന്നൊക്കെ. അതുപോലെ തന്നെ അവർക്ക് നമ്മുടെ മേലുള്ള മറ്റൊരവകാശമാണ് സാമ്പത്തികമായ അവകാശം. ഒരു മകന്റെ സമ്പത്തിൽ അവന്റെ അത്യാവശ്യം കഴിഞ്ഞിട്ടുള്ള ഭാഗം അത് സമ്മതം ചോദിക്കാതെ തന്നെ അവന്റെ പിതാവിന് എടുത്തുപയോഗിക്കാമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിയോട് പറഞ്ഞു, തന്റെ പിതാവ് തന്റെ മുതൽ തന്റെ സമ്പത്ത് എടുത്തുപയോഗിക്കുന്നുണ്ട് എന്ന് പരാതി പറഞ്ഞ മകനോട്. എന്താണ് അവിടുന്ന് പറഞ്ഞത്? അൻത വമാലുക ലി അബീക, നീയും നിന്റെ സമ്പത്തുമൊക്കെ നിന്റെ പിതാവിൻ്റെതാണ്. നീ തന്നെ നിന്റെ പിതാവിൻ്റെ ഒരു സ്വത്താണ്, സമ്പാദ്യമാണ്. അതുപോലെ നിന്റെ സമ്പാദ്യവും നിന്റെ പിതാവിൻ്റെ അവകാശത്തിൽപ്പെട്ടതാണ് എന്ന് അവിടുന്ന് പറയുകയുണ്ടായി. അതുപോലെ തന്നെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട മറ്റൊരു മസലയാണ് അവരുടെ അനുവാദമില്ലാതെ യാത്ര ചെയ്യുക എന്നുള്ള കാര്യം. അവരുടെ സമ്മതമില്ലാതെ യാത്ര ചെയ്യാൻ പാടില്ല. പക്ഷേ ഉലമാക്കൾ യാത്രയെ രണ്ടായി വേർതിരിച്ചിട്ടുണ്ട്. ദീർഘദൂരം ഉള്ള യാത്ര, അതുപോലെ തന്നെ ഖത്തർ, ഒരു അപകടമുള്ള യാത്ര, അതാണ് അവരുടെ സമ്മതമില്ലാതെ ചെയ്തുകൂടാ എന്ന് വിലക്കിയിട്ടുള്ളത്. നേരെ മറിച്ച് അടുത്ത ഒരു നാട്ടിലേക്കുള്ള യാത്ര ഒരു അപകടമില്ലാത്ത യാത്രയാണെങ്കിൽ അത് ചെയ്യുന്നതിന് കുഴപ്പമില്ല. അതുപോലെ തന്നെ തൊലബുൽ ഇൽം പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുള്ള മറ്റൊരു വിഷയമാണ്. തൻ്റെ നാട്ടിൽ കിട്ടാത്ത ഇസ്ലാമികമായ ഇൽമ് പഠിക്കാൻ ഒരാൾക്ക് യാത്ര ചെയ്യാമോ? മാതാപിതാക്കളുടെ സമ്മതമില്ലെങ്കിൽ അങ്ങനെ യാത്ര ചെയ്യാമെന്നാണ് ഇമാം അഹ്മദ് റഹിമഹുള്ള അതുപോലെ തന്നെ ആധുനികരായ പല ഉലമാക്കളും പറഞ്ഞിട്ടുള്ളത്. കാരണം ഇൽമ് എന്നുള്ളത് അത് ദീൻ നിലനിർത്താൻ അനിവാര്യമായി വേണ്ട കാര്യമാണ്. അങ്ങനെയുള്ള ദീനിയായ മസ്ലഹത്തിന് വേണ്ടി യാത്ര ചെയ്യുന്നതിന് കുഴപ്പമില്ല. എന്നാൽ ഇവിടെ പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്താൻ, അവരെ കൊണ്ട് സമ്മതിപ്പിക്കാൻ തന്നെ കൊണ്ട് കഴിയുന്ന പരമാവധി പരിശ്രമിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട അവർക്ക് ചെയ്തു കൊടുക്കേണ്ട മറ്റൊരു ബാധ്യതയാണ് മാതാപിതാക്കൾക്കിടയിൽ ഉമ്മാക്കും ഉപ്പാക്കുമിടയിൽ എന്തെങ്കിലും ഭിന്നിപ്പുണ്ടെങ്കിൽ, എന്തെങ്കിലും അസ്വാരസ്യങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടി ഇസ്ലാഹ് ഉണ്ടാക്കാൻ പരിശ്രമിക്കുക എന്നുള്ളത്. സാധാരണഗതിയിൽ ഏത് രണ്ട് മനുഷ്യന്മാരും തമ്മിൽ തെറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്കിടയിൽ സുലഹ് ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പുണ്യമുള്ള പ്രവൃത്തിയാണ്. ലا خير في كثير من نجواهم الا من امر بصدقه او معروف او اصلاح بين الناس. മനുഷ്യർക്കിടയിൽ നടക്കുന്ന ആലോചനകളിൽ ചർച്ചകളിലൊന്നും ഒരു ഖൈറുമില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഏതെല്ലാം ചർച്ചകളാണ് ഇതിൽ നിന്ന് ഒഴിവായിട്ടുള്ളത് എന്ന് അല്ലാഹു ശുദ്ധീകരിക്കുന്നു. അക്കൂട്ടത്തിൽ പറഞ്ഞത് ഔ ഇസ്ലാഹിൻ ബൈന الناس, ജനങ്ങൾക്കിടയിൽ ഇസ്ലാഹ് ഉണ്ടാക്കാൻ വേണ്ടി, രഞ്ജിപ്പുണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന ചർച്ചകൾ, അതിൽ ഖൈറുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പോൾ സ്വന്തം മാതാപിതാക്കൾക്കിടയിലാണ് രഞ്ജിപ്പുണ്ടാക്കുന്നതെങ്കിലോ? ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മിൽ പലരും അബദ്ധവശാൽ ചെയ്യുന്ന ഒരു കാര്യമാണ്, മാതാപിതാക്കൾക്കിടയിൽ പ്രശ്നമുണ്ടെങ്കിൽ അതിൽ ഒരു കക്ഷിയിൽ ചേർന്ന് മറുകക്ഷിയെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത്, അതിൽ ഒരാളുടെ കൂടെ കൂടുക എന്നുള്ളത്, എന്നിട്ട് അയാളോട് മറ്റേയാളെക്കുറിച്ച് ഗീബത്ത് പറയുകയും മറ്റേയാളെ ഉപദ്രവിക്കാൻ കഴിയുന്ന മാർഗങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളത്, ഇത് വലിയ ഒരു അബദ്ധമാണ്, ഒരു കബീറത്താണ്. ഒരു വലിയ പുണ്യം ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ട് അത് കളഞ്ഞു കുളിച്ച് വലിയൊരു പാപം അതിന് പകരമായി നമ്മൾ സമ്പാദിക്കുന്നതിന് തുല്യമാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. മാതാപിതാക്കളോട് അങ്ങേയറ്റത്തെ അതബോടുകൂടി പെരുമാറുക. അള്ളാഹുവിൻ്റെ ഹക്ക് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് മേലുള്ള ഏറ്റവും വലിയ ഹക്ക് അവരുടേതാണ് എന്ന ഒരു കാര്യം മാത്രം മതി അവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന കാര്യം മനസ്സിലാക്കാൻ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചാൽ മതി അള്ളാഹുവിനോട് നമ്മൾ എത്രമാത്രം താഴ്മയും വിനയവും കാണിക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ആദരിക്കേണ്ട, നമ്മൾ അവകാശം അകവച്ചു കൊടുക്കേണ്ട, നമ്മുടെ മേൽ ഹക്കുള്ള ആളുകളാണ് നമ്മുടെ മാതാപിതാക്കൾ. ഈ ഒരു കാര്യം ചിന്തിച്ചാൽ തന്നെ മതി അവരുമായി എങ്ങനെയായിരിക്കണം പെരുമാറേണ്ടത് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ. സഹോദരങ്ങളെ, അവസാനമായി ഒരു കാര്യം, അഹ്ലു സുന്നയുടെ ചില പണ്ഡിതന്മാർ, ഷെയ്ഖ് അബ്ദുറഹ്മാൻ സഅദി റഹിമഹുള്ള ആധുനികനായ ഒരു മുഫസ്സിറാണ്, അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മാതാപിതാക്കളോട് മക്കൾ ചെയ്യേണ്ട ബാധ്യത വളരെ വലുതാണ്. റിദ്വല്ലാഹി ഫീ റിദ്വൽ വാലിദൈൻ, അള്ളാഹുവിൻ്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. വസഖത്തുല്ലാഹി ഫീ സഖത്തിൽ വാലിദൈൻ, അള്ളാഹുവിൻ്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലാണ്. മാതാപിതാക്കൾ ഒരു മകനെക്കുറിച്ച് തൃപ്തിപ്പെട്ടാൽ അള്ളാഹു തൃപ്തിപ്പെട്ടു. മാതാപിതാക്കൾ അവനെക്കുറിച്ച് കോപിച്ചാൽ അള്ളാഹു അവനെക്കുറിച്ച് കോപിക്കും. അള്ളാഹു നമ്മെക്കുറിച്ച് കോപിച്ചാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? പരലോകം എന്തായിരിക്കും? വളരെ ഭയാനകമായ ഒരു അവസ്ഥയാണ് ഉണ്ടാവുക. അതുകൊണ്ട് സഹോദരങ്ങൾ, ഇത്രയും വലിയ അപകടത്തിൽ നിന്ന് നമ്മുടെ മക്കളെ രക്ഷിക്കാൻ നമ്മൾ കൂടി പരിശ്രമിക്കേണ്ടതുണ്ട്. മാതാപിതാക്കളോട് ഉള്ള ബാധ്യത നിറവേറ്റുക എന്നുള്ളത് വലിയ ഒരു ഉത്തരവാദിത്തമാണ്, വലിയൊരു ഭാരമാണ്. അപ്പോൾ ഈ ഭാരമുള്ള പ്രവൃത്തി ചെയ്യാൻ നമ്മുടെ മക്കളെ മാതാപിതാക്കൾ കൂടി സഹായിക്കേണ്ടതുണ്ട്. ഒരു മകൻ എന്തെങ്കിലും ഒരു ചെറിയ സഹായം ചെയ്തു, ചെറിയ ഒരു ഉപകാരം നിനക്ക് ചെയ്തു, അപ്പോൾ അവനെ അഭിനന്ദിക്കുക. ആളുകൾക്കിടയിൽ വെച്ച് തന്നെ എൻ്റെ മകൻ എന്നോട് നന്നായി പെരുമാറുന്നവനാണ് എന്നൊക്കെ പറയുക. എപ്പോഴും പരാതി മാത്രം പറഞ്ഞുകൊണ്ടിരിക്കാതിരിക്കുക. അങ്ങനെയായാൽ അവർക്ക് കൂടുതൽ നമ്മോട് നന്മ ചെയ്യാൻ, കൂടുതൽ തൻ്റെ മാതാവിനോടും പിതാവിനോടും സ്നേഹത്തോടെ പെരുമാറാൻ അതൊരു പ്രോത്സാഹനമായിരിക്കും. അതുവഴി അവരുടെ പരലോകം രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിക്കും, അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകണം. നമ്മുടെ മാതാപിതാക്കളോടുള്ള ബാധ്യത, അതിൻ്റെ വലിപ്പം എത്ര പറഞ്ഞാലും തീരുന്നതല്ല. അതുപോലെ തന്നെ മക്കൾക്ക് തങ്ങളോടുള്ള ബാധ്യത നിറവേറ്റാനുള്ള ഒരു സഹായം മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനോടും അവൻ്റെ സൃഷ്ടികളോടുമുള്ള എല്ലാ ബാധ്യതകളും നിറവേറ്റി, നമ്മുടെ മേലുള്ള ഹക്കുകൾ നിറവേറ്റി, പരലോകത്ത് വിജയികളാകുന്ന അവൻ്റെ സ്വാലിഹ്യങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ ഭാഗത്തു നിന്നും സംഭവിച്ചിട്ടുള്ള ഈ രണ്ട് ഹക്കുകളുടെ വിഷയത്തിലും, അള്ളാഹുവിൻ്റെയും സൃഷ്ടികളുടെയും ഹക്കുകൾ സംഭവിച്ചിട്ടുള്ള വീഴ്ചകൾ അള്ളാഹു തആല നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ എല്ലാം അവസാനം അള്ളാഹു നല്ല രൂപത്തിലാക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.